സുപ്രഭാതം. ഇന്ന് ജൂലൈ 2. ഒരു ദേശത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം അവിടെ നടന്ന പരിതാപകരമായ സാക്ഷാൽ സംഭവങ്ങൾ വിവരിക്കാം. എന്നിട്ട് അതിൻ്റെ കൈപ്പുചവ മാറ്റാൻ ആ പ്രദേശത്തെക്കുറിച്ചുള്ള സാങ്കല്പികമായ ചിത്രം വെറുതെ ഒന്ന് വരച്ചിട്ട് നിർത്താം. എന്നാൽ തുടങ്ങാം. ഭാഗം 1. ഈ ദേശത്ത് ഇന്നത്തെ ദിവസം ജനിച്ച ആളിൻ്റെ 35-ാം വയസ്സിലുള്ള അന്ത്യം ഏകദേശം ഇങ്ങനെയാണ്. ആദ്യം ആളിനെ തല്ലിച്ചതച്ചു, പിന്നെ ഫയറിംഗ് സ്ക്വാഡിനെ വെച്ച് വെടിവെച്ച് കൊന്നു. എന്നിട്ട് ജഡം ചെറിയ തുണ്ടുകളാക്കി മുറിച്ചിട്ട് സൾഫ്യൂരിക് ആസിഡിൽ ഇട്ട് ആളിൻ്റെ തരി പോലും ഇല്ലാതാക്കി. ഇത് സംഭവിച്ചത് 64 വർഷം മുന്നെയാണ്. ഒരു രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടി പയറ്റിയ ആളിൻ്റെ അന്ത്യമാണ് നേരത്തെ വിവരിച്ചത്. ആ രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയായി കഷ്ടിച്ച് 3 മാസം ഭരിച്ചു കഴിഞ്ഞിട്ടാണ് ഈ ക്രൂര സംഭവം. ഇതിൽ അമേരിക്കയ്ക്ക് ചെറുതായിട്ടും വളരെ മര്യാദക്കാരായ ബെൽജിയം രാജ്യത്തിന് വളരെ കാര്യമായിട്ടും പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഖേദകരമായ വാസ്തവം. ഇനി എങ്ങനെയാണ് ഇങ്ങനെയൊരു ദാരുണ സ്ഥിതിയിൽ എത്തിയതിൻ്റെ മുഖ്യ കാരണം പറയാം. സ്വാതന്ത്ര്യം. അതെ, അടിമത്വത്തിൽ ജീവിച്ചിരുന്ന ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതാണ് മൂലകാരണം. ഇനി ആ ഭാഗം ക്രോണോളജിക്കലായി വിവരിക്കാം. ഇംഗ്ലണ്ടിലെ ക്വീൻ വിക്ടോറിയയുടെ ഫസ്റ്റ് കസിൻ ലിയോപോൾഡ് 2-ാമനായിരുന്നു ബെൽജിയത്തിൻ്റെ രാജാവ് പണ്ട്. അങ്ങേരാണ് ഫലഭൂയിഷ്ഠമായ ധാരാളം സ്വർണവും വജ്രങ്ങളുമുള്ള കോംഗോ നദിയുടെ ചുറ്റുപാടുമുള്ള ദേശത്തെ 19-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലായിട്ട് പിടിച്ചടക്കി കോംഗോ ഫ്രീ സ്റ്റേറ്റ് എന്നൊരു, നമ്മുടെ പഴയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലെ തന്നെ, ഒരു പ്രസ്ഥാനം തുടങ്ങുന്നത്. കറമ്പന്മാരെ അടിമകളാക്കി തുച്ഛമായ കൂലി കൊടുത്ത് കൃഷിപ്പണി, ഖനികളിൽ അപകടം പിടിച്ച തൊഴിലുകളും മറ്റും എടുപ്പിച്ച് കുറേ മുതലെടുത്തു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കൊളോണിയലിസം. 2-ാം ലോകമഹായുദ്ധത്തിൻ്റെ കാലത്ത് അമേരിക്കയ്ക്ക് വേണ്ടുന്ന യുറേനിയം കിട്ടിയത് കോംഗോയിലെ മൈനുകളിൽ നിന്നാണ്. മഹാത്മാഗാന്ധി തുടങ്ങിയ പോലെ കോംഗോയിൽ പാട്രിസ് ലുമുമ്പ, കോംഗോ നാഷണൽ മൂവ്മെൻറ്റ്, അതായത് MNC എന്നൊരു പാർട്ടി തുടങ്ങി. എന്നിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഞ്ഞ് പയറ്റി. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ബെൽജിയം 1960 ജൂൺ 30-ന് കോംഗോയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ലുമുമ്പ പ്രധാനമന്ത്രിയാകുന്നു. എന്നിട്ടോ വെറും ദിവസങ്ങൾക്കുള്ളിൽ തുടങ്ങി കലഹം. പ്രസിഡന്റ് ജോസഫ് കസിവൂമ്പു ലുമുമ്പ, പിന്നെ റിബൽ നേതാവ് മോയ്സെ ഷോംബെ എന്നിങ്ങനെ 3 കൂട്ടർ തമ്മിൽ ത്രികോണയടി, തോക്കും ഗ്രനേഡും ഒക്കെ ഉപയോഗിച്ച്. ലുമുമ്പയെ പ്രസിഡന്റ് കസിവൂമ്പു പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കിയിട്ട് വീട്ടുതടങ്കലിലിട്ടപ്പോൾ അവിടുന്ന് എങ്ങനെയൊക്കെയോ ലുമുമ്പ പുറത്ത് ചാടി രക്ഷപ്പെട്ടു. എന്നിട്ട് തൻ്റെ അണികളുള്ള പ്രദേശത്തേക്ക് പാഞ്ചുകൊണ്ടിരിക്കുമ്പോൾ കിറ്റാങ്ക പ്രദേശം അടക്കി വാണിരുന്ന ഇങ്ങേരുടെ എതിരാളി മോസെ ഷോംബെയുടെ പട്ടാളക്കാരുടെ കയ്യിൽ ചെന്ന് പെടുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആളിനെ കശാപ്പാക്കുന്നു. ഇതിൻ്റെയൊക്കെ ഇടയിലൂടെ പട്ടാളത്തിലെ കേണലായിരുന്ന ഒരുത്തൻ ജോസഫ് മൊബൂട്ടു CIA യുടെയും ബെൽജിയം സർക്കാരിൻ്റെയും സഹായത്തോടെ പട്ടാളഭരണം പ്രഖ്യാപിച്ചു. എന്നിട്ട് എതിരാളികളെ എല്ലാം പിടിച്ചു കൊന്നു. അങ്ങനെ എല്ലാം സമാധാനമായി. പണ്ടത്തെ ബെൽജിയം രാജാവിൻ്റെ ക്രൂരതയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഭരണരീതികളും എതിരാളികളെ അടിച്ചമർത്തിയുള്ള മാർഗങ്ങളും ഉപയോഗിച്ച് മൊബൂട്ടു സെസെ സീകോ 32 വർഷം കോംഗോ ഭരിച്ചു. ഇത് പറഞ്ഞപ്പോൾ ജോർജ് ഓർവെലിൻ്റെ ആനിമൽ ഫാം എന്നുള്ള പുസ്തകം ഓർമ്മ വന്നതിനാൽ ആ സങ്കടമൊന്ന് തൂത്തു മാറ്റാൻ ഈ പ്രദേശത്തെക്കുറിച്ച് സാന്ത്വനം നൽകുന്ന മറ്റൊരു വശം പറയട്ടെ. നേരത്തെ മുന്നറിയിപ്പ് നൽകിയ രണ്ടാം ഭാഗം. പാട്രിസ് ലുമുംബയുടെ ഗ്രാമത്തിൻ്റെ സമീപമുള്ള ഉയരം കുറഞ്ഞ പിഗ്മി വർഗക്കാർ താമസിച്ചിരുന്ന കൊടുങ്കാടിൻ്റെ നടുവിൽ ഒരു അമേരിക്കക്കാരൻ യഹൂദൻ സ്കൾ ഫോൾസ് എന്ന പേരുള്ള മനോഹരമായ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചു. കുടയും പിടിച്ച് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലൂടെ നടന്നു ചെല്ലുമ്പോൾ ആ മലയ്ക്കുള്ളിൽ ഒരു രഹസ്യമായ താവളം നമുക്ക് കാണാം, സ്കൾ കേവ്. അവിടെ ഒരു സിംഹാസനത്തിൽ ശരീരത്തോട് ഒട്ടിപ്പിടിക്കുന്ന ഈ സ്ക്യൂബ ഡൈവർമാരിടുന്ന കൂട്ട് പർപ്പിൾ കളറിലുള്ള വേഷ്ടിയും അതിൻ്റെ പുറത്ത് ഒരു അണ്ടർവെയറും ധരിച്ച് ഒരു കക്ഷി ഇരിപ്പുണ്ട്. മുഖം മൂടിയും ഇട്ടിട്ടുണ്ട്. പല നൂറ്റാണ്ടുകളായിട്ട് അങ്ങേരുടെ കുടുംബക്കാരാണ് ആ പ്രദേശത്തെ നിയമപാലകർ. ദുഷ്ടന്മാരെയൊക്കെ തൻ്റെ തലയോട്ടിയുടെ മുദ്രണമുള്ള മോതിരം വെച്ച് ഇടിച്ച് പപ്പടമാക്കും, അല്ലെങ്കിൽ അരയുടെ രണ്ടു വശത്തുമുള്ള തൂക്കുകൾ ഉപയോഗിക്കും. സ്വർണത്തിൻ്റെ തരികൾ നിറഞ്ഞ ഹീലാവി ബീച്ചിനെ കള്ളന്മാരിൽ നിന്നും കാക്കുന്ന പണിയും ഇങ്ങേരുടെയാണ്. അതിനൊക്കെ പിഗ്മികളുടെ അധിപൻ ഖുറാൻ അങ്ങേരാണ് പ്രധാന സഹായി. പിന്നെ വെള്ളക്കുതിര ഹീറോ, പരിശീലനം ചെയ്തെടുത്ത ചെന്നായ ഡെവിൾ ഒക്കെയാണ് നീചന്മാരെ പിടിക്കാനുള്ള മറ്റ് സഹായികൾ. രാജവംശം പോലെ 400 വർഷമായി തുടർന്നു പോകുന്ന ഇവരുടെ പരമ്പരയിലെ 21-ാമൻ്റെ കല്യാണം നമ്മുടെ മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയ വർഷത്തിലായിരുന്നു. ഡയാന പാമറുമായുള്ള വിവാഹ ചടങ്ങുകളിൽ പങ്കുചേരാൻ അയൽ രാജ്യങ്ങളിൽ നിന്നും കുറേ രാജാക്കന്മാരും അമേരിക്കയിൽ നിന്നും മാൻഡ്രേക്കും വന്നിരുന്നു. സാക്ഷാൽ കോംഗോയിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ ദയനീയം. എന്നാൽ കടലാസിലെ കോംഗോ എത്രയോ മനോജ്ഞം. ഇതിനായിരിക്കും പണ്ട് അക്കിത്തം പറഞ്ഞത്, കരഞ്ഞു ചൊന്നേൻ ഞാൻ അന്നു ഭാവി പൗരനോടിങ്ങനെ, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. നിങ്ങൾക്കെല്ലാവർക്കും പരിപൂർണ ആരോഗ്യവും പാകത്തിലുള്ള സമ്പത്തും നേർന്നുകൊണ്ട് പഴയ കോമിക് പുസ്തകങ്ങളിൽ അഭയം തേടുന്ന ഒരു കുമരകംകാരൻ.